SBS റേഡിയോ.
അദാനി കൽക്കരി ഖനിയെക്കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകൾ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അദാനി കൽക്കരി ഖനി നടപ്പിലാക്കിയാൽ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള പ്രതിഷേധം ഓസ്ട്രേലിയയിലുടനീളം ശക്തമായിരുന്നു. അതേസമയം ക്വീൻസ്ലൻഡിൻ്റെയും ഓസ്ട്രേലിയയുടെയും സാമ്പത്തിക രംഗത്തിന് അദാനി കൽക്കരി ഖനി സഹായമാകുമെന്നുള്ള നിലപാടും ശക്തമായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുവാൻ അദാനിക്ക് അനുമതി നൽകി. പദ്ധതി നടപ്പിലാക്കുന്നതിന് സമീപത്തുള്ള ടൗൺസ്വില്ലിലുള്ള മലയാളികൾ ഇതേക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? SBS മലയാളം ടൗൺസ്വില്ലിലുള്ള ചില മലയാളികളുമായി സംസാരിച്ചു. ടൗൺസ്വില്ലിനും ചുറ്റുമുള്ള പ്രദേശത്തിനും അദാനി കൽക്കരി ഖനി സാമ്പത്തികമായി വലിയൊരു പിന്തുണയായിരിക്കുമെന്ന് ടൗൺസ്വില്ലിലുള്ള ബിജു അക്കാമ്പറമ്പിൽ പറയുന്നു.
ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇത് ഇൻഫർമേഷൻ കൊടുത്തതിന്, അദാനി മൈനിങ്ങിന് പെർമിഷൻ കൊടുത്തതിന് നമ്മുടെ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റിനോടും ഓസ്ട്രേലിയ ഫെഡറൽ ഗവൺമെന്റിനോടും നന്ദി പറയുന്നു. കാരണം ഇന്ന് ഫാർ നോർത്ത് ക്യൂൻസ്ലാൻഡിനെ സംബന്ധിച്ചോളം ഇപ്പോൾ എക്കണോമിക്കലി വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇവിടുത്തെ ജോബ് റേറ്റിംഗ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ മൈനിങ്ങിനെ വെച്ച് നോക്കുമ്പം നമുക്കിടെ ഇന്ത്യൻസിനാണേലും ഓസ്ട്രേലിയയിലുള്ള ടൗൺസിലുള്ള ഓരോരുത്തർക്കും മൈനിങ് ജോലി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലും അതോടനുബന്ധിച്ച് മറ്റുള്ള മേഖലകളിലും ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലും ആണ് ഇവിടെയുള്ള ടൗൺസിലും ഇതിൻ്റെ ചുറ്റുമുള്ള മറ്റ് പ്രദേശങ്ങളിലുള്ളവരും വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സാഹസാർഗമാണ് ഈ പെർമിഷൻ കൊടുത്തത്.
ഇപ്പോൾ ബിജു ചൂണ്ടിക്കാട്ടിയതുപോലെ ടൗൺസ്വില്ലിനും സമീപത്തുള്ള പ്രദേശങ്ങൾക്കുമെല്ലാം അദാനി മൈൻ വരുന്നത് ഉപകാരപ്രദമായിരിക്കുമെന്ന് തന്നെയാണ് 10 വർഷമായി ഇവിടെ താമസിക്കുന്ന സിജു മാത്യു പറയുന്നത്.
ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്, ഞാനിവിടെ ഇപ്പം ഒരു 10-15 വർഷമായി ടൗൺസ്വില്ലയിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരു മലയാളിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെയുള്ള സകല മൈനുകളും മിക്ക മൈനുകളും പൂട്ടിക്കിടക്കുന്നത് കാരണം ഞങ്ങളുടെ ടൗൺസ്വില്ലിലെ എക്കോണമി, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇതെല്ലാം വളരെ ഡള്ളായിട്ടിരിക്കുകയാണ്. അതായത് നമുക്ക് തന്നെ അറിയാം, കുറച്ച് 4-5 വർഷത്തിനുള്ളിൽ ഇവിടുന്ന് മാറിപ്പോയ മലയാളികൾ തന്നെ മേടിച്ചതിനേക്കാളും ഒത്തിരി വില കുറച്ചാണ് വീടുകൾ വിൽക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ ഒത്തിരി മലയാളികളും ഒത്തിരി ഇംഗ്ലീഷുകാരും ഇവിടുന്ന് വേറെ ജോലി അന്വേഷിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 വർഷമായി ഇതേപ്പറ്റി കേൾക്കുന്നുണ്ടെങ്കിലും, അദാനിയുടെ മൈനിങ്ങിനെ പറ്റി കേൾക്കുന്നുണ്ടെങ്കിലും ഓരോരോ ഡിലേ വന്നുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണല്ലോ. എന്നാലും കഴിഞ്ഞ ദിവസമാണ് ഇതേപ്പറ്റി ഒരു കൺഫർമേഷൻ വന്നത്, തുടങ്ങിയാണ് ഇങ്ങനെ പത്രത്തിലും ന്യൂസിലൊക്കെ കാണുകയുണ്ടായി. ഏതായാലും സ്പെഷ്യലി ടൗൺസിലേക്ക് എല്ലാ രീതിയിലും ഇതൊരു വളരെ വലിയൊരു വളർച്ചയ്ക്ക് കാരണമാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ്, റിയൽ എസ്റ്റേറ്റ്, ബാക്കിയുള്ള ബിസിനസ്സുകൾ ഇതെല്ലാം എക്കോണമിക്കലി ഇതൊരു ടൗൺസിലേക്ക് ഒരു വലിയ ബൂസ്റ്റിംഗ് ആയിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഈ മൈൻ തുറക്കുന്നത് ഇതിന്റെ പുറകെ തന്നെ വേറെ കുറച്ച് മൈനുകളും കൂടെ വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഈ നോർത്ത് ക്യൂൻസ്ലാൻഡിൽ ഈ ബൂസ്റ്റിംഗ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ടൗൺസിലെ ഒരു എക്കണോമി ബൂസ്റ്റ് വരുന്നത് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം.
ഇന്ത്യയിൽ നിന്നുള്ളൊരു കമ്പനി ഓസ്ട്രേലിയയിൽ പദ്ധതി ആരംഭിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് ജിജി ജോസഫ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഇപ്പോൾ വാഗ്ദാനം നൽകിയിരിക്കുന്നതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഇന്ത്യൻ കമ്പനികളുടെ പ്രതിച്ഛായയ്ക്കും ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു.
അദാനിയുടെ മൈൻ ഇവിടെ വന്ന് വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ആളുകളുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതിയെക്കുറിച്ചും അതിനെ ഇതെങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്നതിനെ കുറിച്ചുമായിരുന്നു. അപ്പോൾ ഇത് വരികയും നടപ്പിലാവുകയും അത് ഇവിടുത്തെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ തന്നെ നടപ്പിലാവുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ കമ്പനികളിലുള്ള ഓസ്ട്രേലിയൻ ആൾക്കാരുടെയും ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെയും വിശ്വാസത വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കൂട്ടുന്നത്. കൂടാതെ അദാനി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജോലി, അത് പ്രധാനമായിട്ടും ക്യൂൻസ്ലാൻഡേഴ്സിനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോക്കൽ ജോബ് നഷ്ടപ്പെടാതെ തന്നെ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുവാൻ അവർക്ക് കഴിഞ്ഞാൽ അത് തീർച്ചയായും ഇന്ത്യൻ കമ്പനികൾക്ക്, ഇനി കൂടുതൽ മുതൽമുടക്കിനെ കാത്തിരിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് തീർച്ചയായും ഒരു പ്രചോദനമാകും. അത് ഇവിടെ ഈ ആളുകൾക്കിടയിൽ നമ്മുടെ ഒരു വിശ്വാസത്തെ കൂടി തന്നെ പ്രൊമോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ കിട്ടുന്നത്.
അദാനി ഗ്രൂപ്പിന് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള കാര്യം പലരും ആരോപിക്കുന്നുണ്ടെങ്കിലും ഈ പദ്ധതി പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോയാൽ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നേട്ടമായിരിക്കുമെന്ന് കുര്യാക്കോസ് തോപ്പിൽ അഭിപ്രായപ്പെടുന്നു.
പൊളിറ്റിക്സിൽ തന്നെ ഇപ്പം അദാനി ഒരു തീർച്ചയായിട്ടും ഒരു നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അതൊക്കെ അവിടെ കിടക്കട്ടെ, പക്ഷെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ദേ ഹാവ് ടു ബി ഡിഫറെന്റ്, ദേ ഹാവ് ടു ബ്രിങ് ദ ചേഞ്ച്. അപ്പോ തീർച്ചയായിട്ടും അവര് ഇവിടുത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളിലെല്ലാം തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഇടപെടൽ സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം. അപ്പൊ അവർക്ക് ആ ലാസ്റ്റ് കിട്ടാറുണ്ടായിരുന്ന രണ്ട് പെർമിഷൻ ഇപ്പം കിട്ടി. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായേലാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളൊരു ഇന്ത്യൻ ബേസ്ഡ് ഒരു കമ്പനി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ബാഡ് തിങ്സ് ആണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ അത് ഇവിടെയുള്ള ഇന്ത്യൻസിന് ഒരു നാണക്കേടാണ് ശരിക്കും. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ അപ്പൊ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാണെങ്കിൽ നമുക്കും അതിന്റെ ക്രെഡിറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ ബാക്കിയുള്ള പ്രീവിയസ് ഹിസ്റ്ററി നമുക്ക് നോക്കണ്ട, അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന്. പക്ഷേ ഇവിടെയുള്ള കാലത്ത് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും.
പ്രദേശത്തുള്ള ഒട്ടേറെ ആളുകൾ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും നിരവധി ആളുകൾ പദ്ധതിക്ക് എതിരായുമുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഒട്ടേറെ പ്രതിഷേധങ്ങൾ ഓസ്ട്രേലിയയിൽ ഉടനീളം ഉയർന്നിരുന്നു. ഇപ്പോൾ അനുമതി ലഭിച്ച ശേഷവും ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ സർക്കാർ അനുമതി നൽകിയതിനെതിരെ എതിർപ്പുകൾ ശക്തമാണ്. പദ്ധതിക്ക് അനുമതി നൽകിയതിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് സിറിൽ തോമസ് ആഞ്ഞിലിവേലിൽ.
ഇവിടുത്തെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓസ്ട്രേലിയ ഷുഡ് നോട്ട് ബി ജഡ്ജ്മെന്റൽ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ അറ്റ്ലീസ്റ്റ് ഇൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യാറില്ല. ഇവിടെ അവർ പേപ്പറിൽ എന്തൊക്കെ പ്രപ്പോസൽസ് കൊടുത്തു എന്നതിനെ മാത്രം ബേസ് ചെയ്തായിരിക്കണം ഇവിടെ അവരങ്ങനെ ഒരു ഡെസിഷൻ എടുത്തേക്കുന്നത്. മൈനോടുള്ള ഒന്നാമത്തെ പ്രതിഷേധം, രണ്ടാമത് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കാർബൺ പൊല്യൂഷൻ, കാർബൺ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇത് ഒക്കെ വരും തലമുറയ്ക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. കൽക്കരി ഖനികൾ മുൻപും ഉണ്ടായിരുന്ന ഇതിൻ്റെ വാസ്റ്റ് നേച്ചർ വെച്ചാൽ അവിടെ ഒരു പോർട്ട് തന്നെ വരാൻ പോവുകയാണ്. ആ പോർട്ട് വരുന്നത് ഇതിൻ്റെ ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ്, കണ്ടിന്യൂസ് ഷിപ്പ് മൂവ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേവ്സ് പൗഴപ്പുറ്റുകളെ ബാധിക്കും. ഇവിടുത്തെ ഇതിനു മുമ്പ് തന്നെ അതിൻ്റെ ഡീകളറൈസേഷൻ ഒരു പ്രശ്നമുണ്ടായിരുന്നു പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട്. പിന്നീട് ഈ മൈൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അഗ്രികൾച്ചർ സെക്ടറിന് ഈ മൈൻ്റെ റിലേറ്റഡ് ഏരിയയിലുള്ള ഫാമിംഗ് ഇൻഡസ്ട്രീനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതിനെക്കുറിച്ച് ഫോർ കോർണേഴ്സിനകത്ത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നേരത്തെ വന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്.
ഇപ്പോൾ സിറിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പരിസ്ഥിതി സംബന്ധമായ എതിർപ്പുകൾക്ക് പുറമെ ഓസ്ട്രേലിയയ്ക്ക് പദ്ധതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് സിറിൽ പറയുന്നത്.
ഞാനതിനെക്കുറിച്ച് പഠിച്ചപ്പോഴേക്കിന് ആത്യന്തികമായിട്ട് ഈ മൈൻ കൊണ്ട് ഓസ്ട്രേലിയക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം എന്നതിനെക്കുറിച്ച് ആരും തന്നെ സംശയവേണ കാര്യങ്ങൾ തെളിയിച്ചിട്ടില്ല. ഇത്ര ശതമാനം ഗ്രോത്ത് ഉണ്ടാവും, ബട്ട് ലോങ് ടേമിൽ അതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു മറുപടി ആരും തന്നെ നടത്തി കണ്ടിട്ടില്ല. നാളെ ഇതിൽ നിന്ന് നമ്മൾ കുറേ ഡോളർ ഉണ്ടാക്കിയാൽ തന്നെ ഈ ഡോളറുകൾ വെച്ചിട്ട് നമുക്ക് വേറൊരു പൗരപ്പുറ്റ് ശൃംഖല നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാനവരാശിക്ക് തന്നെ ആ പൗരപ്പുറ്റുകൾ എന്നെങ്ങനെയൊക്കെയുമായിട്ട് നഷ്ടപ്പെടുകയാണ്. ഡോളറുകൾ നമുക്ക് അല്ലാത്ത രീതിയിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് സിറിലിന്റെ മകൻ ഫ്ലോനി ആഞ്ഞിലിവേലിയും അഭിപ്രായപ്പെടുന്നത്.
ഏറ്റവും കൂടുതൽ എനിക്ക് അതിനുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ചും ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ മൈൻ വരുന്നതാണെങ്കിൽ ഒരിക്കലും ഒട്ടും മിറ്റ്നോ ഒരു എപ്പോഴും കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ടു ദി പ്രോബ്ലംസ് ദാറ്റ് വി ഹാവ്. അതിനുപരി അവിടെ ഗവൺമെന്റ് അതിന് ഗ്രാന്റ് ചെയ്തേക്കുന്നതാണെങ്കിൽ ഓൾമോസ്റ്റ് 60 years ഓഫ് ആക്സസ് ആണ് ടു ദ വാട്ടർ, ഗാലിലി വാട്ടർ ബേസിൻ അവിടെ ക്വീൻസ്ലാൻഡിലുള്ള. അത് ദാറ്റ് ഇസ് ഡേഞ്ചറസ് ഫോർ ഓൾ ഓഫ് ഓസ്ട്രേലിയ. ഇവിടെ ഞങ്ങളുടെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീനെ അത് സീരിയസ് ആയിട്ട് അഫക്ട് ചെയ്യും. ഇവിടുത്തെ ഫാമിംഗ് ആണേലും ഫുഡ് ആണേലും ബനാന ഇൻഡസ്ട്രീസ് ഒക്കെ ആണ് ഇവിടുത്തെ ക്വീൻസ്ലാൻഡിന്റെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇൻഡസ്ട്രീസ്. ഇത് ഫുഡിനെ പോയ്സൺ ചെയ്യാനും അതിലെ പൊല്യൂഷനും അതിൽ നിന്ന് അവർ റിലീസ് ചെയ്യുന്ന ഓരോ കെമിക്കൽസ് ആണെങ്കിൽ വാട്ടർ ബേസിനിലോട്ട് ചെന്ന് ചേരാനുള്ള ആണെങ്കിൽ ഹൈ ചാൻസസ് ഉണ്ട്. അത് നടക്കുമെന്ന് ഓൾമോസ്റ്റ് 100% ഉറപ്പുള്ള സംഭവമാണ്. ആൻഡ് 60 years ആണ് ഗവൺമെന്റ് അവർക്കാണെങ്കിൽ നൽകിയേക്കുന്ന ആക്സസ് ആ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട്.
ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ടൗൺസ്വില്ലിലും സമീപത്തുള്ള പ്രദേശങ്ങളിലുമെല്ലാം ഒട്ടേറെ ആളുകൾ പദ്ധതിയെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും നിരവധി ആളുകൾ ഇതിന് എതിരെയുമുണ്ട്. നേരത്തെ പദ്ധതിക്ക് അനുകൂലമായി അഭിപ്രായം പങ്കുവച്ച ബിജു ആക്കാംപറമ്പലിന് എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചതെന്ന കാര്യം വ്യക്തമല്ലെന്ന് അഭിപ്രായപ്പെടുന്നു.
ഇത് എന്തുകൊണ്ടാണ് ഇത് ഡിലേ ചെയ്തത്? പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരുന്നോ? എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഈ വിത്തിൻ 1 മന്ത് ഈ പെർമിഷൻ കൊടുക്കാൻ സാധിച്ചത്? ഇവർ എന്ത് വളരെ അതിനൊരു ക്ലാരിറ്റി ഇതുവരെയും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ ഡിലേ ചെയ്തതെന്നും എന്ത് എങ്ങനെയാണ് ഇവർക്ക് ഇത്ര പെട്ടെന്ന് ഈ പെർമിഷൻ കൊടുക്കാൻ സാധിച്ചതെന്നും ആർക്കും മനസ്സിലാകുന്നില്ല.
പലർക്കും പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളാണ് ഉള്ളത്. ഈ പദ്ധതിയെ അനുകൂലിക്കുമ്പോഴും ഈ ആശങ്കകളും ഇവർ പങ്കുവയ്ക്കുന്നു.
Enjoy more stories in your language by visiting sbs.com.au.